ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കം. 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രളയം ദുരിതം വിതച്ച ജമ്മു മേഖലയിലും വടക്കൻ പഞ്ചാബിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യൻ വ്യോമസേന. ഹിമാചലിലും തെലങ്കാനയിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 11 വയസ്സ്. താമരശ്ശേരി ചുരം റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ നീക്കം. അസംസ്കൃത പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഇളവ് December 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും ഏരീസ് കൊല്ലം ആലപ്പി റിപ്പിൾസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കം. ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാന പങ്കാളിത്തത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്യും. പ്രതിരോധം, സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ സാധ്യതകളും ചർച്ചയാകും. ശ്രീ മോദിയുടെ 8-ാമത് ജപ്പാൻ സന്ദർശനമാണിത്. ഇന്ത്യ ജപ്പാൻ സഹകരണം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. August 31, September 1 തീയതികളിൽ അദ്ദേഹം ചൈന സന്ദർശിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാമത് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഷാങ്ഹായ് രാഷ്ട്രത്തലവന്മാരുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ്. ഇന്ത്യയുടെ അമൃതകാല യാത്രയിലെ വിശ്വസ്ത പങ്കാളിയായിരിക്കും ജപ്പാനെന്നും നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കാൻ ജപ്പാന് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഇന്ത്യ ആൻഡ് ജപ്പാൻ ആർ ടു ഇമ്പോർട്ടന്റ് കൺട്രീസ് ഇൻ ഇൻഡോ പസഫിക്, ടു വെരി ഇമ്പോർട്ടന്റ് കൺട്രീസ് ഇൻ ക്വാഡ്. സോ വെൻ ദേ മീറ്റ്, ദ ലീഡർഷിപ് വുഡ് ബി ഡിസ്കസിംഗ് അബൌട്ട് ദ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ദ ജിയോ ഇക്കണോമിക് സിറ്റുവേഷൻ. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ഓൾ ദീസ് ഇഷ്യൂസ് വിൽ കം അപ് ഡ്യൂറിംഗ് ദ ടോക്സ്.
പ്രളയം ദുരിതം വിതച്ച ജമ്മു മേഖലയിലും വടക്കൻ പഞ്ചാബിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യൻ വ്യോമസേന. IAF ഹെലികോപ്റ്ററുകളും മറ്റ് വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ജമ്മുവിലെ അഖ്നൂറിലും പഞ്ചാബിലെ പത്താൻകോട്ട്, ദേര, ബാബാ നാനാക്ക് മേഖലയിലും കുടുങ്ങിയ സൈനികരെ പുറത്തെത്തിക്കാൻ സാധിച്ചതായി വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ, ഫിറോസ്പൂർ, ഫാസിൽക കപൂർത്തല, അമൃത്സർ, ഹോഷിയാർപൂർ, തരൻ താരൻ ജില്ലകളിൽ പ്രളയം വലിയ തോതിലുള്ള നാശനഷ്ടമാണ് വിതച്ചത്. നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയും നിരവധി ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാണ്. ഹിമാചൽ പ്രദേശിന്റെ പർവ്വത മേഖലയിൽ തുടരുന്ന മഴ ബിയാസ്, സത്ലജ് നദികളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. രഞ്ജിത് സാഗർ, പൊങ് ഭക്ര അണക്കെട്ടുകൾ സംഭരണശേഷി പിന്നിട്ടതിനെ തുടർന്ന് ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. കുട്ടികളടക്കം ആയിരക്കണക്കിന് ആളുകളെയാണ് പ്രളയബാധിത മേഖലയിൽ നിന്നും സൈന്യവും CRPFും BSFും ചേർന്ന് പുറത്തെത്തിച്ചത്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ദേശീയ പാതകളടക്കം 582 റോഡുകൾ അടച്ചിട്ട നിലയിലാണ്. ഇന്നും വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മൺസൂൺ മഴയിൽ ഹിമാചലിൽ ഇത്തവണ 310 മരണം റിപ്പോർട്ട് ചെയ്തു. തെലങ്കാനയിലെ കാമാരെഡ്ഡി, മേദക്, നിർമ്മൽ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സൌത്ത് സെൻട്രൽ റെയിൽവേ 30 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 11 വയസ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമഗ്ര സാമ്പത്തിക പദ്ധതിയായ ജൻധൻ യോജന 2014 August 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. 2014 August 28 പദ്ധതിക്ക് തുടക്കമായി. ദാരിദ്ര്യത്തിന്റെ വലയത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ എല്ലാ കുടുംബങ്ങളുടെയും സമഗ്ര സാമ്പത്തിക ഉന്നമനം, ബാങ്കിംഗ് സേവനം ഉറപ്പാക്കൽ എന്നിവയും ജൻധൻ യോജനയിലൂടെ ലക്ഷ്യമിടുന്നു. നഗര ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ട് പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ബാങ്ക് അക്കൌണ്ട് തുറക്കുന്നവർക്ക് റുപേ കാർഡും ലഭ്യമാക്കുന്നു. 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ സമയബന്ധിതമായി പുതുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സ്കൂളുകളോടും നിർദ്ദേശിച്ച് യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി മന്ത്രാലയം അറിയിച്ചു. 17 കോടിയോളം കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി UIDAI സഹകരിച്ച് പ്രവർത്തിക്കും. അസംസ്കൃത പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നത് 2025 സെപ്റ്റംബർ 30 നിന്ന് ഡിസംബർ 31 വരെ നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തെ തുണി വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ പരുത്തിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വയനാട് താമരശ്ശേരി ചുരം റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ കടത്തിവിടും. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ തടയാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സമിതി ഇന്ന് പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
വയനാട് താമരശ്ശേരി ചുരത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്നലെ രാത്രി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞുവെങ്കിലും രാവിലെ കൂടുതൽ മണ്ണും കല്ലുകളും റോഡിലേക്ക് വീഴാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വയനാട് ചുരം വ്യൂ പോയിന്റിൽ മണ്ണിടിഞ്ഞ പ്രദേശത്തെ ജിയോളജി മണ്ണ് സംരക്ഷണ വകുപ്പുകൾ ഇന്നലെ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുള്ളതിനാൽ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും യാത്രക്കാർ കുറ്റ്യാടി ചുരം വഴിയുള്ള യാത്രക്ക് മുൻഗണന നൽകണമെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു.
കേരള നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ മഹാത്മാ അയ്യൻകാളിയുടെ 162 ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ആധുനിക കേരളത്തിന് അടിത്തറപാകുന്നതിൽ മഹാത്മാ അയ്യൻകാളിയും അദ്ദേഹം നേതൃത്വം നൽകിയ പോരാട്ടങ്ങളും വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കനകക്കുന്ന് മുതൽ വെള്ളയമ്പലം വരെ നടന്ന ഘോഷയാത്ര മന്ത്രി OR Kelu ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളയമ്പലത്തെ അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അയ്യൻകാളി അനുസ്മരണ സമ്മേളനവും നടന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഴിഞ്ഞം റീജിയണൽ സെന്റർ നടപ്പിലാക്കുന്ന മത്സ്യശക്തി പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോവളത്തെ ആനിമേഷൻ സെന്ററിൽ വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി. അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഒഡീഷയിലെ കാർഷിക ഉത്സവമായ നുവാഖായ് വേളയിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കൃഷിയോടുള്ള ആദരവും കർഷകരോടുള്ള നന്ദിയും പ്രകടിപ്പിക്കാനുള്ള പവിത്രമായ അവസരമാണ് നുവാഖായ് എന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 30 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഇവരിൽ 20 പേർക്ക് 81 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നതായി പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്ര യാദവ് അറിയിച്ചു. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം ഇവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും ഏരീസ് കൊല്ലം ആലപ്പി റിപ്പിൾസിനെയും നേരിടും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപ് തീരത്ത് നാളെയും വിലക്ക് തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കം. 15-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രളയം ദുരിതം വിതച്ച ജമ്മു മേഖലയിലും വടക്കൻ പഞ്ചാബിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യൻ വ്യോമസേന. ഹിമാചലിലും തെലങ്കാനയിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇന്ന് 11 വയസ്സ്. താമരശ്ശേരി ചുരം റോഡിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ നീക്കം. അസംസ്കൃത പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഇളവ് ഡിസംബർ 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും ഏരിയസ് കൊല്ലം ആലപ്പി റിപ്പിൾസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.